ഇത് SBS റേഡിയോ മലയാളം.
മലയാള സാഹിത്യത്തിലെയും കലാ സാംസ്കാരിക രംഗത്തെയും പ്രമുഖരെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പരിപാടികൾ SBS മലയാളം പതിവായി നൽകാറുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാള ഭാഷയിൽ വാക്കുകൾ കൊണ്ട് കടലിരമ്പം തീർത്ത് കടന്നുപോയ ഒരാളെക്കുറിച്ചാണ്. വേണ്ടപ്പോഴും വേണ്ടാത്തപ്പോഴും കലഹിച്ചും മണിക്കൂറുകൾ പിടിച്ചിരുത്തി ചിരിപ്പിച്ചും എല്ലായ്പ്പോഴും എല്ലാവരെയും ചിന്തിപ്പിച്ചും ജീവിതത്തിന്റെ പ്രസംഗവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സുകുമാർ അഴീക്കോടിനെക്കുറിച്ച്. മലയാളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്ന അഴീക്കോട് മാഷ് അന്തരിച്ചിട്ട് ഈ ജനുവരി 24 അഞ്ചു വർഷം പൂർത്തിയായി. അസാന്നിധ്യം കൊണ്ട് കേരളത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന സുകുമാർ അഴീക്കോടിനെക്കുറിച്ച് ഒരു ഓർമ്മയാണ് ഇനി. കൊല്ലന്റെ ആലയിൽ ചുട്ടുപഴുത്തു കിടക്കുന്ന പച്ചിരുമ്പ് കഷണം പോലെയാണ് ചില വാക്കുകളും. ആരെയും മയക്കിയെടുക്കുന്ന സ്വർണത്തിളക്കം, തൊടുന്നതെന്തിനേയും ഉരുക്കിയെടുക്കുന്ന തീക്ഷ്ണത, വെള്ളമൊഴിച്ച് അണയ്ക്കാൻ നോക്കുമ്പോൾ പോലും പ്രതിരോധത്തിന്റെ ശീൽക്കാരം, മലയാള ഭാഷയിലും അത്തരം വാക്കുകളുണ്ടെന്ന് ഒരു ജീവിതകാലം മുഴുവൻ തെളിയിച്ച വളരെ കുറച്ച് പ്രാസംഗികർ മാത്രമാണ് നമുക്കുള്ളത്. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ മലയാളിയെ പിടിച്ചിരുത്താനും അവന്റെ മനസ്സിൽ ചോദിക്കാൻ മടിച്ചുകിടക്കുന്ന ചോദ്യങ്ങൾ കുത്തിയുണർത്താനും പഞ്ചപുച്ഛമടക്കി നിൽക്കാൻ മാത്രമല്ല സടകുടഞ്ഞെഴുന്നേൽക്കാനും കഴിയണമെന്ന് അവനെ ഓർമ്മിപ്പിക്കാനും കഴിഞ്ഞ വാഗ്മിയായിരുന്നു സുകുമാർ അഴീക്കോട്. എഴുത്തുകാരനും സാഹിത്യ വിമർശകനും തത്വചിന്തകനും അധ്യാപകനും പത്രപ്രവർത്തകനും ഗവേഷകനും എല്ലാമായിരുന്നു അദ്ദേഹം. 1926 മെയ് 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ആയുർവേദ പഠനവും വാണിജ്യശാസ്ത്രത്തിലെ ബിരുദ പഠനവും ബാങ്കിലെ ജോലിയും എല്ലാം കഴിഞ്ഞാണ് സാഹിത്യവും പ്രഭാഷണവുമാണ് തന്റെ വഴിയെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം. മലയാള ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദവും ഗവേഷണവും അധ്യാപക യോഗ്യതയും നേടിയ ശേഷം സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകനായിരുന്നു. അദ്ദേഹം പോകുന്ന ഓരോ വേദിയിലും പ്രസംഗം കേൾക്കാൻ പലരും മണിക്കൂറുകൾ കാത്തുനിന്നു. അഴീക്കോട് മാഷ് പ്രസംഗിക്കുമ്പോൾ ഒരു സംഗീത കച്ചേരി എന്ന പോലെ പലരും അതിൽ ലയിച്ചു ചേർന്നു. തമാശ പറയുമ്പോൾ ചിരിക്കാനും ആവേശം വരുമ്പോൾ കൈയടിക്കാനും പോലും പലരും മറന്നു നിന്നിട്ടുണ്ട്. എന്തായിരുന്നു സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത?
ഈ ഗാന്ധാരിയുടെ വിലാപമുണ്ടല്ലോ, കൊല്ലാതെ കൊല്ലിക്കല്ലേ നിനക്ക് രസമിടോ, ലോകത്തിൽ ഒരു സ്ത്രീ ഇതുവരെ, ഇത്രയും ഉയർന്ന ഒരു പുരുഷനോട് ഇത്ര ഭീകരമായ ഒരു ചോദ്യം ചോദിച്ചതിന് വേറെ ഉദാഹരണം വേണം. സോഫോക്ലീസ് അല്ല, ഏത് ട്രാജിക് നാടകമോ നോവലോ വായിച്ചാൽ നിങ്ങൾക്ക് കാണുകയും ശ്രീകൃഷ്ണനോടാണ് പറയുന്നത്, നിനക്ക് ആളെ കൊല്ലിക്കലല്ലേ നിന്റെ രസം, ഒരമ്മ പറയുകയാണ്. ലോകത്തിൽ ശാശ്വതമായ യുദ്ധ നിവാരണത്തിന് ഒരു ഏതെങ്കിലും ഒരു കാവ്യഭാഗം UNOവോ UNESCOവോ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഴുത്തച്ഛൻ്റെ ഭാരതത്തിലെ ഗാന്ധാരിയുടെ ഈ വിലാപം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് ലോകരാഷ്ട്രങ്ങളിലെ ഈ സ്വേച്ഛാധിപതികൾക്കെല്ലാം അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് ലോകത്തിൽ ഒരു അമ്മ എങ്ങനെ കരയും എന്നുള്ളതിൻ്റെ, അപ്പോഴാണ് അവനവൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്.
ഒരു ശിങ്കാരിമേളത്തിൻ്റെ ഭാവവും ഭംഗിയുമായിരുന്നു ഈ പ്രസംഗത്തിന്. ഇടർച്ചയുണ്ടോ എന്ന് തോന്നുന്ന ഇടതടവുകൾ നിറഞ്ഞ പതിഞ്ഞ വാക്കുകളിൽ തുടക്കം, പിന്നെ ഒരു നിമിഷാർത്ഥ നേരം കൊണ്ട് 100 മീറ്റർ സ്പ്രിന്റ് ചെയ്യുന്ന ഒളിമ്പിക് ചാമ്പ്യനെ പോലെ വാക്കുകളുടെ കുത്തൊഴുക്കിലേക്ക്. അടുത്ത 1-1.5 മണിക്കൂറിനുള്ളിൽ വൈജ്ഞാനിക ലോകത്തിന്റെ ആകാശങ്ങൾ കടന്ന് പ്രസംഗവേദിയിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും കേൾവിക്കാരുടെ മനസ്സിൽ ഒരു പെരുമഴ നിറഞ്ഞിരിക്കും. ചരിത്രവും പുരാണവും തത്വചിന്തയും രാഷ്ട്രീയവും മാത്രമല്ല, സംഭവകഥകളും തനിക്കു ചുറ്റും കണ്ട തമാശകളും സ്വന്തം ശരീരത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള കളിയാക്കലുകളും എല്ലാം ഉണ്ടായിരുന്നു ആ
വാക്കുകളുണ്ടാക്കിക്കൊണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇത്രക്ക് അധപ്പതിച്ചു പോയോ എന്നുള്ള ഒരു ശങ്ക ഉണർത്തുന്ന തരത്തിൽ ആയിപ്പോകുന്നത് ഈ ഒരു സംസ്കാരമില്ലാത്തത് കൊണ്ടാണ്. സാഹിത്യത്തിലുള്ള പരിശീലനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആരാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഞാൻ ആലോചിച്ചതാണ്, ഞാനൊരു ഭീകരനായി മാറുകയാണ്, അതാണ് എൻ്റെ.
വാക്കുകൾക്ക് ബുള്ളറ്റിനേക്കാൾ ശക്തിയുണ്ടെന്ന് പറയാറുണ്ട്. അത് മലയാളി നേരിട്ട് കേട്ടറിഞ്ഞത് അഴീക്കോടിലൂടെയായിരുന്നു. പ്രസംഗവേദികളിൽ മാത്രമല്ല മലയാളത്തിന്റെ സാംസ്കാരിക രംഗത്ത് എന്ത് സംഭവിക്കുമ്പോഴും അതിൽ പ്രതികരിച്ചിരുന്ന എല്ലാവരും പ്രതികരണം തേടിയിരുന്ന ശബ്ദമായിരുന്നു സുകുമാർ അഴീക്കോടിൻ്റേത്. അടുത്ത കാലത്ത് ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോൾ നൽകിയ അഭിമുഖത്തിൽ എഴുത്തുകാരി കെ പി സുധീര പറഞ്ഞ വാക്കുകൾ ഇതോടൊപ്പം ചേർത്തു വായിക്കാം.
ഇപ്പൊ ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ ഒരു അഭാവം ശരിക്കും അറിയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ ആളായിരുന്നു അഴീക്കോട് മാഷ്. ഇപ്പൊ നമുക്ക് നോട്ട് പ്രശ്നം ഉണ്ടായി, ആളുകൾ ആദ്യം നമ്മുടെ ചാനലുകാര് സമീപിക്കായിരുന്നു അഴീക്കോട് മാഷിനെ ആയിരുന്നു.
വാസ്തവമായിരുന്നു അത്. ഏതു കാര്യത്തിലും ഒരു നിലപാടുണ്ടായിരുന്നു അഴീക്കോടിന്. അത് എവിടെയും വിളിച്ചു പറയാനുള്ള മനസ്സും. അതുതന്നെയാണ് അഴീക്കോടിന് ശത്രുക്കളെ സമ്മാനിച്ചതും. ടി പത്മനാഭനും എം ബി വീരേന്ദ്രകുമാറും മുതൽ മോഹൻലാൽ വരെയുള്ളവരെ അവരുടെ താരമൂല്യവും വിപണി മൂല്യവും ഒന്നും നോക്കാതെ പരിഹസിച്ചു. മോഹൻലാലിനേക്കാൾ സുന്ദരൻ താനാണെന്ന് വരെ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ തുറന്നടിച്ചു.
പ്ലാറ്റ്ഫോമിൽ വെച്ച് വേദിയിൽ വെച്ച് പറയുന്ന ഒരൊറ്റ വാക്യവും മോഹൻലാലോ ഇന്നസെന്റോ എഴുതിയതല്ല, മറ്റാരോ എഴുതിയത് മനഃപ്പാടം പഠിച്ചിട്ട് എഴുതുക. യൗവനം പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു വല്ലാത്തൊരു കാലമാണ്. ആ കാലത്തിലൂടെയാണ് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോകുന്നത്. അപ്പോൾ പ്രതാപത്തിൻ്റെ മധ്യാഹ്നം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഭയത്തിൽ ഇവർ വെപ്രാളം കൊള്ളുകയാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇയാൾ ഇത്രയും ഒരു ഹരിത സൗന്ദര്യമുള്ള മനുഷ്യനാണല്ലോ ദൈവമേ, എന്നെ ഇങ്ങനെ പടച്ചല്ലോ എന്നൊക്കെയുള്ള സങ്കടം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇയാളെക്കാളും സുന്ദരനാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇയാളുടെ വിഗ് ആരെങ്കിലും അത് മുഖം മൂടിയാണ്, അത് വലിച്ചാൽ അയാൾ കങ്കാളമാണ്, വെറും അസ്ഥിപഞ്ജരം. എനിക്ക് തലമുടി കുറവായിരിക്കാം, പക്ഷേ ഇത് എൻ്റെ തലമുടിയാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങിയ തലമുടിയല്ല ഇത്. ഇവിടെ നിങ്ങൾ പിടിച്ച് വലിച്ച മോഹൻലാലെ നമ്മൾക്ക്
പലപ്പോഴും ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കലഹിക്കുകയും പിന്നെയും അവരുടെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യുമായിരുന്നു. രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കൂടി ചെയ്തിട്ടും കോൺഗ്രസ്സുകാരെയും വിമർശനത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയില്ല. എഴുത്തുകാരൻ എന്ന നിലയിൽ 35 കൃതികൾ പ്രസിദ്ധീകരിച്ചു. വേദോപനിഷത്തുകൾ സാധാരണക്കാരന് പ്രാപ്യമായതിലും അപ്പുറമാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഉപനിഷത്തുകളുടെ സാരം ഒരു ഇട്ടാവട്ടത്തിലേക്ക് കൊണ്ടുവന്ന് തത്വമസി എഴുതിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ 12 അവാർഡുകളാണ് ആ കൃതിക്ക് കിട്ടിയത്. എഴുത്തിനും പ്രസംഗത്തിനുമപ്പുറം ഒരു സ്ഥിരം പത്രാധിപർ കൂടിയായിരുന്നു അദ്ദേഹം. 21 വയസ്സിൽ ദേശബന്ധു പത്രത്തിൽ തുടങ്ങിയ അദ്ദേഹം നിരവധി പത്രങ്ങളുടെ പത്രാധിപരായും കോളമിസ്റ്റായും പ്രവർത്തിച്ചു. പക്ഷേ പത്രം ഓഫീസുകൾ പോലും അദ്ദേഹത്തിന്റെ വാക്ശരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഒരിക്കൽ അഴീക്കോട് ഇങ്ങനെ പറഞ്ഞു, പത്രം ഓഫീസിന് മുന്നിൽ കൂടി പോകുമ്പോൾ എപ്പോഴും എന്തെല്ലാമോ പൊട്ടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. ഈയിടെയാണ് അറിഞ്ഞത് അത് വാർത്തകൾ വളച്ചൊടിക്കുന്ന ശബ്ദമാണ് എന്ന്. ഇങ്ങനെ സ്വന്തം ജീവിതത്തിനും തൊഴിലിനും നേരെ പോലും വാക്കുകളുടെ തീക്കാറ്റഴിച്ചുവിട്ട അദ്ദേഹം 2007 പത്മശ്രീ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ് അത് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു. ജീവിതം മുഴുവൻ അവിവാഹിതനായി കഴിഞ്ഞ് അതിന്റെ പേരിൽ സ്വയം കളിയാക്കി. പിണങ്ങിയ മറ്റൊന്നിനോടും തോൽക്കാൻ തയ്യാറാകാതിരുന്ന അഴീക്കോട് മാഷ് ഒടുവിൽ അർബുദത്തോട് മാത്രം തോൽവി സമ്മതിച്ചു. 2012 ജനുവരി 24 രാവിലെ തൃശൂരിൽ അന്തരിക്കുമ്പോഴും അഴീക്കോടിന്റെ നാവിൽ നിന്നുയർന്ന വാക്കുകൾ കേരളത്തിന്റെ സാംസ്കാരിക ആകാശം മുഴുവൻ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഇനിയും പെയ്തു തീരാത്ത മേഘക്കൂട്ടങ്ങൾ പോലെ.